നമസ്കാരം. ഡോക്ടർ ഇന്നിന്റെ മറ്റൊരു ലക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ ചർച്ച ചെയ്യുന്നത് കേഗൽ വർക്കൗട്ടിനെ കുറിച്ചിട്ടാണ്. എന്താണ് കേഗൽ വർക്കൗട്ട്, അതുപോലെ കേഗൽ വർക്കൗട്ട് ചെയ്താലുള്ള ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ആർക്കൊക്കെ കേഗൽ വർക്കൗട്ട് ചെയ്യാം, ആർക്കൊക്കെ ചെയ്തുകൂടാ, ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് നമ്മളുടെ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനായി കേഗൽ സ്പെഷ്യലിസ്റ്റായ സ്നേഹ ഇന്ന് നമുക്കൊപ്പം ചേരുകയാണ്. നമസ്കാരം സ്നേഹ, ഡോക്ടറിനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് കേഗൽ വർക്കൗട്ടിനെ കുറിച്ചിട്ടാണ്. അധികം ആളുകൾക്കും അറിയാത്ത ഒരു വർക്കൗട്ടാണെന്ന് പറയാം. എന്താണ് കേഗൽ വർക്കൗട്ട് എന്ന് പറയുന്നത്?
നമ്മുടെ പെൽവിക് ഫ്ലോർ മസിൽസിനെ സ്ട്രെങ്ത് ചെയ്യുന്നതിന് സഹായിക്കുന്ന ഒരു വർക്കൗട്ടാണ് ശരിക്കും കേഗൽ. ഈ കേൾ പെൽവിക് ഫ്ലോർ മസിൽസിൽ മീൻസ് ഇതിൽ അണ്ടറിൽ വരുന്നത് നമ്മുടെ ബ്ലാഡർ, ബൗള്, യൂട്രസ് ഒക്കെ ഈ ഈ ഓർഗൻസിനെ സപ്പോർട്ട് ചെയ്ത് ഹാമക്ക് പോലെയാണ് ഈ മസിൽസ് ഉള്ളത്. അപ്പോൾ ഈ മസിൽസിനെ സ്ട്രെങ്ത് ചെയ്യുന്നതിലൂടെ നമ്മുടെ ഒരു ഹെൽത്ത് ലൈഫ് ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനും ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും, ഇനി ഈ യൂറിനറി ഇൻകോണ്ടിനൻസ്, അതേപോലെ തന്നെ മോഷൻ കൺട്രോൾ ചെയ്യാനുള്ള പ്രശ്നം, അതേപോലെ ഗ്യാസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ആളുകളുണ്ട്, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇതെല്ലാം ഇമ്പ്രൂവ് ചെയ്യുന്നതിനും അതുപോലെ സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്നതിനും കൂട്ടുന്നതിനും ഈ മസിൽസ് സ്ട്രെങ്ത് ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കും.
കേഗൽ വർക്കൗട്ട് തുറന്ന് നമ്മളെല്ലാം കീഗൽ എന്നും പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്. അതിന്റെ യഥാർത്ഥത്തിൽ എങ്ങനെയാണ്, അതിന്റെ രീതി എങ്ങനെയാണ്?
കീഗൽ ഓർ കേഗൽ, ആളുകൾക്ക് പ്രൊനൗൺസ് ചെയ്യുന്നതിന് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. ഈ കേഗൾ എന്നാണ് ശരിക്കും നമ്മുടെ ഓക്സ്ഫോർഡ് ഡിക്ഷണറി സജസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ കേഗൾ എന്നുള്ളതാണ്. കീഗളോ കേഗളോ എന്ത് വേണേലും നമുക്ക് പ്രൊനൗൺസിയേഷനിലല്ല ഇവിടെ കാര്യം, ഫോക്കസ് ചെയ്ത് ആ മസിൽ പ്രോപ്പർ ഫോക്കസ് ചെയ്ത് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നമുക്ക് റിസൾട്ടിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്.
കേഗൽ വർക്കൗട്ട് പുരുഷന്മാർ ചെയ്താലുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്, അവരിൽ എന്തൊക്കെയാണ് കൂടുതൽ പോസിറ്റീവായിട്ട് കിട്ടുക?
കേഗൽ ആണിനും പെണ്ണിനും അതേപോലെ തന്നെ ട്രാൻസ് ആയിട്ടുള്ള ആളുകൾക്കും ചെയ്യാം. അതായത് പെൽവിക് മസിൽസ് ഉള്ള അല്ല പെൽവിക് ഏരിയ എല്ലാവർക്കും ഉണ്ടല്ലോ. അപ്പോൾ പെൽവിക് മസിൽസ് ടൈറ്റ് ചെയ്യുന്നതിനുള്ളതായതുകൊണ്ട് തന്നെ എല്ലാ ആളുകൾക്കും ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാ ഇത് ലേഡീസിന് വർക്കാവുന്ന പോലെ അല്ല ജെൻസിന് വർക്കാവുന്നത്. ഓക്കെ, ലേഡീസിന് ഇതൊരു ഇൻകോണ്ടിനൻസ് എന്ന് ഞാൻ പറഞ്ഞല്ലോ, ഇൻകോണ്ടിനൻസിനെ കൺട്രോൾ ചെയ്യാൻ, അതായത് യൂറിനറി ഇൻകോണ്ടിനൻസ് അതേപോലെ മോഷൻ കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ട് ആളുകൾ, സ്പെഷ്യലി ഇപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ ലേഡീസ് ഉണ്ടല്ലോ. ഡെലിവറി മാത്രമല്ല കേട്ടോ, ഒരു ആക്സിഡൻറ്റ്, ഒരു ലോങ് ടൈം ആക്സിഡൻറ്റ് ഉള്ള ഒരു ഹിസ്റ്ററി ഉള്ള ആളുകൾക്ക് ഈ ഇൻകോണ്ടിനൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ ഒരു ഇരുന്ന് ലോങ് വർഷങ്ങളായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾക്ക്, പിന്നെ ഇൻഫെക്ഷൻസ് ഒക്കെ, അതായത് ഇൻഫെക്ഷൻസ് പെർസിസ്റ്റ് ചെയ്യുന്ന ആളുകളുണ്ട്, പിന്നെ അതേപോലെ എസ് ടി ഡിസ് ഒക്കെ ഉള്ള ആളുകളില്ല അവർക്ക്, അങ്ങനെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ഇൻകോണ്ടിനൻസ് ഉണ്ടാക്കുന്നതിന്. അപ്പൊ ഇൻകോണ്ടിനൻസ് പരിഹരിക്കുന്നതിനാണ് ലേഡീസിന് ഇത് കൂടുതലും വർക്ക് ആവുന്നത്. അതേപോലെ തന്നെ സെക്ഷൽ സാധനങ്ങൾ ഇമ്പ്രൂവ് ചെയ്യുന്നതിനും പറ്റും, പക്ഷെ ജെൻസിന് ഇത് കൂടുതലും വർക്ക് ആവുന്നത് ഇൻകോണ്ടിനൻസ് ഒരു സൈഡിൽ കൂടെ പരിഹരിക്കപ്പെടും, പക്ഷെ സെക്ഷൽ ആക്ടിവിറ്റീസ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാൻ, അതായത് അവരൊരു ഇറക്ഷൻ ഒക്കെ ഓക്കെ ആവുന്നതിനും അതേപോലെ പ്രീമച്യൂർ ഇജാക്കുലേഷൻ ഇല്ലേ അത് കുറയ്ക്കുന്നതിനൊക്കെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ കീകളിന് പറ്റും.
പുരുഷന്മാരുടെ ഇടയിൽ ഉദാഹരണ ശേഷി കുറവ് എന്ന് കൂടുതലായി കണ്ടുവരുന്നു, സ്റ്റാമിനയുടെ പ്രശ്നം കൂടുതൽ കണ്ടുവരുന്നുണ്ട്. പലരും അതിന് ഇപ്പൊ സപ്ലിമെന്റുകൾ എടുക്കുന്നുണ്ടാവും, മറ്റു മരുന്നുകൾ, അതിന്റെ ഒരുപാട് സൈഡ് എഫക്ട്സ് ശരിക്കും ഉണ്ടെന്നുള്ള അവർ അറിയാതെ പോകുന്നുണ്ട്. ഈ കേഗൽ എത്രത്തോളമാണ് അതിനൊരു ഫലം ചെയ്യുന്നത്?
കേഗല് ശരിക്കും ഇപ്പൊ പറഞ്ഞല്ലോ സൈഡ് എഫക്റ്റ് ഉണ്ടാവുമെന്ന്. നമ്മൾ എടുക്കുന്ന ഏത് മെഡിസിൻസിനും അതിന്റെ സൈഡ് എഫക്റ്റ് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ലേഡീസ് പ്രഗ്നന്റ് ആവാതിരിക്കാൻ ഐ പിൽ എടുക്കാറുണ്ട്. അതിൻ്റെ ഹോർമോൺ വേരിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഐ പിൽ എടുത്താൽ അടുത്തൊരു 6 മന്ത്സ് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ്, അതായത് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ മുഴുവൻ തെറ്റുന്നു, അങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടാവുന്നല്ലോ. സെയിം പോലെ തന്നെയാണ് നമ്മൾ ഈ ഇറക്ഷൻ ഉണ്ടാവാനും ഇജാക്കുലേഷൻ ഒന്ന് ഇതാക്കാനും വേണ്ടി നമ്മൾ എടുക്കുന്ന മെഡിസിൻസ് എല്ലാം നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ട്. പക്ഷെ കേഗിൽ ശരിക്കും നമ്മുടെ ഒരു സെക്ഷൽ ഏരിയയിലുള്ള ഒരു ഓർഗൻസിന് കുറച്ചുകൂടി ഒരു എന്താ പറയുക, സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഈ പ്രീമച്യൂർ ഇജാക്കുലേഷൻ നല്ല രീതിയിൽ ഓക്കെ ആ റെഡിയാക്കാനും നമുക്ക് പറ്റും, കാരണം ഇവിടുത്തെ ബ്ലഡ് ഫ്ലോ ഒക്കെ റെഡി ആകണം. പിന്നെ അതേപോലെ തന്നെ അവിടെ സ്ട്രെങ്ത് ബിൽഡ് ചെയ്യണം. ഈ ഈ വർക്കൗട്ട് ചെയ്യുന്നത് നമ്മുടെ പെൽവിക് ഏരിയയിലുള്ള, അതായത് ഈ ബ്ലാഡർ, ബൗള് ഒക്കെ കണക്റ്റഡ് ആയിട്ടുള്ള ആ ഏരിയയിലുള്ള മസിൽസിനെ സ്ട്രെങ്ത് ചെയ്യുവാണ്. അപ്പം ആൾക്ക് മുന്നത്തെക്കാൾ കൂടുതൽ നല്ല കോൺഫിഡൻസോടുകൂടി, കോൺഫിഡൻസ് ഇല്ലായ്മയാണ് മെയിനായിട്ട് ശരിക്കും വരിക. അപ്പൊ സ്ട്രെങ്ത് ഉള്ള ഒരാൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവും.
മിക്ക പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളായാലും ഇപ്പൊ അവരുടെ സെക്ഷൽ പ്രോബ്ലംസ് തുറന്നു പറയാൻ അവർ മടി കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരു പക്ഷെ അവർ സപ്ലിമെന്റ് നോക്കാം, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന മറ്റു മരുന്നുകളൊക്കെ. ആ ഒരു പ്രവണത എങ്ങനെയാണ് കാണുന്നത്?
എല്ലാവരും എപ്പോഴും നമുക്ക് ആളുകൾക്ക് ഈസി വേയിൽ എല്ലാ കാര്യം, ഇപ്പം തടി കുറയ്ക്കണോ അപ്പം ഇഞ്ചെക്ഷൻസ് ഉണ്ട് പോയി എടുക്കാന്നുള്ളതാണ്. അതേപോലെ തന്നെ ഇപ്പം ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടോ, അപ്പം ഇത്തരം കാര്യങ്ങൾ തുറന്ന് പറയാത്തൊരു വലിയ കൂട്ടം ആളുകളാണ്. ഇപ്പം ജിമ്മിൽ വരുന്ന മിക്ക ആളുകൾക്കും ഈ യൂറിൻ ലീക്കേജ് ഉണ്ടാവും, കുറേ ആളുകൾക്കും ഉണ്ടാവും. അതായത് നോർമൽ ഡെലിവറി കഴിഞ്ഞാൽ മിക്ക സ്ത്രീകളും ഇത് ഫേസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ സർജറി ഹിസ്റ്ററി ഉള്ളവരും ഒക്കെ ഒത്തിരി ആളുകൾ ഇത് ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്കിത് പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കാരണം ഇത് പറയുന്ന എന്തോ പ്രശ്നമാണ്. കാരണം ഇത് നോർമലൈസ് ചെയ്യപ്പെടേണ്ടതുണ്ട്. അതായത് ഒരു 10 പേരിൽ 8 പേർക്ക് ഈ പ്രശ്നമുണ്ട്. ഓക്കെ, പിന്നെ സ്പെഷ്യലി ഏജിങ് ഇത് ഏജിങ്ങിൽ ഒരു 30+ വരുമ്പോൾ ഇത് നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രോജൻ കുറഞ്ഞു തുടങ്ങും. പിന്നെ മെനോപോസിലേക്ക് പോകുന്ന സ്ത്രീകളും ഇത് നല്ല രീതിയിൽ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മളൊരു അവെയറാകുക എന്നുള്ള അവെയർനെസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. പിന്നെ മെഡിസിൻ എടുക്കുന്നതിന് സൈഡ് എഫക്റ്റ് ഉണ്ട്, ഇത് സൈഡ് എഫക്റ്റും ഇല്ല. അതൊരു നമ്മുടെ ഒരു 15-20 മിനിറ്റ് നമ്മൾ ഡെയിലി ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോങ് ടൈമായിട്ട് നമ്മുടെ മസിൽ സ്ട്രെങ്ത് ആകുകയും പിന്നീട് നമുക്ക് ഈ ഇഷ്യൂ പരിഹരിക്കപ്പെടും. അത് പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ടൈമുണ്ട്, കുറച്ച് കൂടുതൽ കാലം, ഒരു 3 മന്ത്സ് നമ്മൾ ഇതിനു വേണ്ടി മെനക്കെടണം. ആ 3 മന്ത്സ് മാത്രം പോരാ, 3 മന്ത്സ് നമുക്ക് അതിനുവേണ്ടി ഇരുന്ന് മെനക്കെടണം. പിന്നെ ഇത് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ, നമുക്ക് ഇപ്പം രശ്മി ഇരിക്കുകയല്ലേ, ഇരിക്കുന്ന പ്ലേസിലിരുന്ന് ഒരാൾ പോലും അറിയാതെ, ഇപ്പം എന്നോട് സംസാരിക്കുന്നതിനിടയിൽ, ഇപ്പം എനിക്ക് രശ്മിയോട് സംസാരിക്കുന്നതിനിടയിൽ മസിൽസ് ടൈറ്റ് ചെയ്ത് റിലാക്സ് ചെയ്ത് എന്റെ ആ വർക്ക്ഔട്ട് എനിക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റും.
അതാണ്,
എവിടെ ഇരുന്നിട്ട് വേണേലും നമുക്ക് അത് ചെയ്യാം. ഒരാള് പോലും അറിയില്ല. മനസ്സിലായോ? ആ ഇതിന് ചെയ്യാൻ വേണ്ടി പർട്ടിക്കുലർ ആയിട്ട് ടൈം പോലും നമ്മൾ മാറ്റി വെക്കേണ്ട.
ഓക്കെ,
ആദ്യത്തെ ഫോക്കസ് ചെയ്ത ബിഗിനർ സ്റ്റേജില് മസിൽസ് ഫോക്കസ് ചെയ്യാനും കറക്റ്റ് പ്രോപ്പർ മസിൽ ഐഡന്റിഫൈ ചെയ്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഐഡന്റിഫൈ ചെയ്ത് നമ്മൾ ഒരു 3 മന്ത്സ് വേണം ഒരു ട്രാക്കിൽ
വരാൻ.
ബ്രീത്ത് ഒക്കെ കറക്റ്റ് ആയിട്ട് പ്രോപ്പർ, അത് ബ്രീത്ത് ഇത് ഹോൾഡ് ചെയ്യുന്ന അപ്പം നമ്മുടെ ബ്രീത്ത് ഔട്ട് ബ്രീത്ത് എന്നുള്ളത് നോർമലായിട്ട് പോകേണ്ടതുണ്ട്. ഓക്കെ, കാരണം ഈ മസിൽസ്, അതായത് നമ്മുടെ പെൽവിക് മസിൽസ് നമ്മുടെ ഡയഫ്രോമായിട്ട് കണക്റ്റഡ് ആണ്.
ഓക്കെ,
അപ്പം നമുക്ക് ആ 3 മന്ത്സ് നമ്മളൊരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ അതിനുശേഷം ഇരിക്കുന്നിടത്തിരുന്ന്
ചെയ്യാം,
നടക്കുന്ന വഴിക്ക് ചെയ്യാം. അതായത് നമ്മൾ എവിടെയാണ് ഉള്ളത്,
മാസങ്ങൾ പിടിക്കും,
ഒരു 3 മന്ത്സ് അല്ലെ 2 മന്ത്സ് എന്തായാലും നമ്മൾ എടുക്കും. കാരണം മസിലിനെ കുറിച്ച് ഒരു അവയർ അല്ലാത്ത ഒരാൾക്ക് ആ മസിൽസ് ഫോക്കസ് ചെയ്യാൻ കുറച്ച് ടൈം എടുക്കും.
ഇപ്പൊ സ്ത്രീകളിലെ ഇപ്പൊ ഡെലിവറി കഴിഞ്ഞാൽ എപ്പോ മുതൽ ചെയ്തു തുടങ്ങാം?
ഡെലിവറിക്ക് മുന്നേ ശരിക്കും നമ്മളൊരു 20സോടുകൂടിയൊക്കെ ശരിക്കും കേൾക്കൽ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ഡെലിവറി കുറച്ച് നല്ല ഈസി ആയിരിക്കും. ഓക്കെ, കാരണം ഈ മസിൽസ് ആണ് നമ്മളെ ഈ കുഞ്ഞ് ബ്ലാഡർ ഇത് സപ്പോർട്ട് ചെയ്യുന്നത്, യൂട്രസ് സപ്പോർട്ട് ചെയ്യുന്നത്, ബ്ലാഡർ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം ഈ മസിൽസ് നല്ല സ്ട്രെങ്ത് ഉള്ളതാണെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ടുള്ള ബേബി തന്നെ അതിൻ്റെ അകത്ത് ഉണ്ടാവും. വീക്കായിട്ടുള്ള ഒരു ബോഡിയിലല്ലേ വീക്കായിട്ടുള്ള ഒരു കുഞ്ഞല്ലേ വരുള്ളൂ. ഹെൽത്തി ആയിട്ടുള്ള ഒരു ബോഡിയിൽ നിന്ന് ഹെൽത്തി ആയിട്ടൊരു കുഞ്ഞിന് ഉണ്ടാക്കാൻ പറ്റും. അപ്പം മുന്നേ സ്റ്റാർട്ട് ചെയ്ത ഹെൽത്തി ആയിട്ടൊരു ഡെലിവറി, ഐ മീൻസ് പുഷ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കിത് കുറച്ചുകൂടി ഈസി ആവും.
ഓക്കെ,
ഇനി ഡെലിവറി കഴിഞ്ഞു, നമ്മളിത് സ്റ്റാർട്ട് ചെയ്യേണ്ട പോയിന്റ്, നമ്മൾ പോയി നമ്മൾ ഡോക്ടർ ഒരു നമ്മൾ ഇപ്പൊ നോർമൽ ഡെലിവറി ആണെങ്കിലും സി സെക്ഷൻ ആണെങ്കിലും ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഡോക്ടർ നമ്മളെ കാണാൻ പറയുന്ന ഒരു പോയിന്റ് ഇല്ലേ, അപ്പൊ ചെന്ന് ഡോക്ടറോട് ചോദിച്ചിട്ട് വേണം. കാരണം ഓരോ ആളുടെയും കണ്ടീഷൻ ഡിഫറെന്റ് ആയിരിക്കും, അയാളുടെ ഹെൽത്ത് ഹിസ്റ്ററി ആ ഡോക്ടറുടെ കയ്യിലാണല്ലോ ഉള്ളത്, പിന്നെ ആ ഡെലിവറിയിൽ ഉണ്ടായ കോംപ്ലിക്കേഷൻസിനെ കുറിച്ചും ഡോക്ടർക്കാണ് അറിയാവുന്നത്. അപ്പം ഒരു 3 മന്ത്സിനൊക്കെ ശേഷം ഓൾമോസ്റ്റ് എല്ലാവർക്കും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ട് ഡോക്ടറുടെ കൺസൾട്ടേഷന് ശേഷമാണ് നമ്മൾ ഇത്
സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഈ പലരും വർക്കൗട്ട് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് വെയിറ്റ് ലോസ്, വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ശരീരം ഒന്ന് ഫിറ്റ് ആയിട്ട് നിർത്തുക എന്നുള്ളതാണ്. ഈ കേഗൽ വെയിറ്റ് ലോസിന് എത്രത്തോളം സഹായിക്കുന്നുണ്ട്?
കേഗലും വെയിറ്റ് ലോസുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. പക്ഷേ ഓക്കെ, പെൽവിക് മസിൽസ് നമ്മുടെ ബോഡിയെ സ്ട്രെങ്ത് ചെയ്യുന്നതിൽ ഭയങ്കര പങ്ക് ഉണ്ട്. ഓക്കെ, അതായത് ഈ പെൽവിക് മസിൽസും കോർ മസിൽസും ബാക്ക് മസിൽസും ഗ്ലൂട്ട് മസിൽസും ഭയങ്കര കണക്റ്റഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ എല്ലാവരുടെ മെയിൻ എന്തിനാണ് ജിമ്മിൽ പോകുന്ന മിക്ക ആളുകൾ ആദ്യം പറയുന്ന കാര്യം എന്താ, വയറു
കുറയ്ക്കണം,
വയറു കുറയ്ക്കണം. ഓക്കെ, എത്ര വർക്കൗട്ട് ചെയ്താലും വയറു കുറയില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് അറിയാം, അവരുടെ പെൽവിക് മസിൽസ് വീക്കായിരിക്കും. ഓക്കെ, അതേപോലെ തന്നെ ഈ ഡെലിവറി മിക്ക കേസിലും ഡെലിവറി ആണ് നമ്മുടെ ഒരു ലേഡീസിനെ വയറു കുറയ്ക്കുന്നതിനും പറ്റാത്തതിൻ്റെ കാരണങ്ങളിലൊന്ന്. അപ്പോൾ നമ്മുടെ ഈ റെക്ടസ് അബ്ഡമൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഈ ഈ ഇങ്ങനെ 8 പാക്ക് വരുന്ന മസിൽസിലെ കണ്ടിട്ടുണ്ടാവുമായിരിക്കുമല്ലോ, ആ മസിൽസ് ഇങ്ങനെ ചേർന്നിട്ടാണുള്ളത്. നമ്മൾ പ്രെഗ്നന്റ് ആകുന്ന ടൈമിൽ ആ മസിൽസ് കുറച്ചുകൂടി ഒന്ന് വലുതാവും, മീൻസ് ലൂസ് ആവും. ആ ലൂസാവുന്ന മസിൽസ് നമ്മൾ വർക്കൗട്ട് പ്രോപ്പർലി ചെയ്യാതെ വീണ്ടും ടൈറ്റ് ആവില്ല. അത് ടൈറ്റ് ചെയ്യാതെ നമ്മൾ എത്ര വർക്കൗട്ട് ചെയ്താലും വയറുറയില്ല. അപ്പൊ ഇതിനെ കുറിച്ചുള്ള അറിവില്ലായ്മ ഉണ്ട്. അപ്പം നമ്മൾ പെൽവിക്ക് ടൈറ്റ് ചെയ്യുമ്പോൾ, അതായത് കീകൾ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ, ഇപ്പം ഞാൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്ന ഒരു സ്ട്രക്ചേർഡ് പ്രോഗ്രാമാണ്, അതിൽ പെൽവിക്ക് ഇതിന് കീകളിന് വരുന്ന ആളുകൾക്ക് മീൻസ് കോർ സ്ട്രെങ്ത് ചെയ്യുന്നുള്ള വർക്കൗട്ട് ഉണ്ട്, ബാക്ക് സ്ട്രെങ്ത്. ഇത് ഈ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഓട്ടോമാറ്റിക്കലി ഡെലിവറി കഴിഞ്ഞ് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ബാക്ക് മസിൽസ്. ഇതെല്ലാം മസിൽസ് വീക്ക്നെസ് ഉണ്ടാകുന്ന വേണ്ടിയിട്ടാണ്. അതെ, മിക്കവാറും പ്രോപ്പർ ആയിട്ടുള്ള ഒരു വൈറ്റമിൻ ഡി ഈ ഡെലിവറി ടൈമിൽ ഡോക്ടേഴ്സ് കുറച്ച് മെഡിസിൻസ് തരും. എത്ര പേര് എടുക്കും അത്? അയൺ ടാബ്ലറ്റ് തരും, ഫോളിക് ആസിഡ് തരും, ഇതൊക്കെ എത്ര പേര് എടുക്കുന്നുണ്ട്? മിക്ക ആളുകൾക്കും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടാവും. ഓക്കെ, അപ്പം ഈ ഇഷ്യൂസ് എല്ലാം ഉള്ള ആളുകൾ ഇതെല്ലാം വീക്ക്, അതായത് ഓട്ടോമാറ്റിക്കലി സിസ്റ്റം ഫുള്ള് വീക്കാണ്. അപ്പം സിസ്റ്റം ഏറ്റവും ബേസ് എന്ന് നമ്മൾ ഒരാളെ ബിൽഡ് ചെയ്യുന്ന പ്രോസസ്സാണ് ശരിക്കും. അപ്പൊ ബിൽഡ് ചെയ്യുന്ന ആള് സ്ട്രോങ് ആയിരിക്കും.
അതെ, ഈ സ്ത്രീകളിൽ ശരിക്കും നമ്മൾ വജനയുടെ ഒരു ഹെൽത്ത്, ഒരു അതിന്റെ ഇതിന് എത്രത്തോളം ആണ് ഇത് ഗുണകരാവുന്നത്?
കീകള് വജാന ടൈറ്റ് ചെയ്യുന്നതിന് നല്ല രീതിയിൽ ഹെൽപ്പ് ആവാറുണ്ട്. ഓക്കെ, ശരിക്കും ഇതിന്റെ ഒരു മെയിൻ ഇത് തന്നെ വജാന ടൈറ്റ് ചെയ്യാന്നുണ്ട്. പിന്നെ
പലരുടെയും സംശയം, വജേന ശരിക്കും ടൈറ്റ് ആവണോ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ലൂസ് ആവണോ, ഓവർ ടൈറ്റ് ആയാലും പ്രശ്നമാണ്, അത് എങ്ങനെയാണ്?
ഡിപ്പെൻസ്, ഒരാളെയും പോലെയാണ്, ഒരേ പോലെയാണ്. നമ്മളുടെ വജാനയ്ക്ക് ഒരു ഷേപ്പ് ഉണ്ടാവും, ഒരാളുടേതും ഡിഫറെന്റ് ഉണ്ട്, നമ്മളുടെ എല്ലാം ഇത് ഓരോന്നും ഡിഫറെന്റ് ആണ്. അപ്പം ഇത് ടൈറ്റ് ലൂസ് എന്നുള്ളത് നമ്മളുടെ ഒരു കണ്ടീഷൻ പോലെയാണ്. ഇപ്പം ഞാൻ കീഗൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളാണെങ്കിലും എൻ്റെത് ചിലപ്പോൾ ടൈറ്റ് ആവാം, അതിനൊരു ഒരു പാകത്തിലായിരിക്കുക എന്നുള്ളതാണ് കേട്ടോ അതിൻ്റെ അകത്ത് മെയിൻ. പിന്നെ ഇതിൽ തന്നെ ഇപ്പം വജാന, അത് നമുക്ക് കേകൽ കൊണ്ട് വജാന മൂന്ന് ലെയറാണ്. ഇതിൽ ഫുള്ള്, അതായത് കംപ്ലീറ്റ്ലി കേകൽ കൊണ്ട് നമുക്കത് ടൈറ്റ്, എല്ലാം ടൈറ്റ് ചെയ്യാം. അത് മസിൽ ഏരിയ മാത്രമേ നമ്മൾക്ക് ടൈറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ,
അത് മാസങ്ങളോളം ഉള്ള ഒരു
ഇതുകൊണ്ട് നമുക്ക് വജൈനയിലെ മസിൽ ഏരിയ ആണ് നമ്മൾ കേകൽ ചെയ്ത് ടൈറ്റ് ചെയ്യുന്നത്. ഇത് അതുകൂടാതെ ഇതിൽ ഈ ലൂസ് ആവുന്നതിന് വേറെ കുറെ റീസൺസ് ഉണ്ടാവും. അപ്പം നമുക്ക് ഡോക്ടറുടെ ഹെൽപ്പും കൂടെ, അതായത് നല്ല രീതിയിൽ ലൂസായ ഒരു കേസിൽ ഡോക്ടറുടെ ഹെൽപ്പും കൂടെ വേണ്ടി വരുന്നുണ്ട്. ഇപ്പം ഡോക്ടറുടെ ഹെൽപ്പ് എടുത്തു, അതേപോലെ തന്നെ ഫിസിയോതെറാപ്പിസ്റ്റിന് ഇലക്ട്രോതെറാപ്പി, പിന്നെ ഡോക്ടേഴ്സിന് ഇത് സർജറി, പിന്നെ അവിടെ തന്നെ കൊളാജിൻ ഇഞ്ചെക്ട് ചെയ്തിട്ടുള്ള തെറാപ്പികളൊക്കെ ഉണ്ട്. ഇതൊക്കെ ചെയ്ത ആളും പിന്നീട് വന്നിട്ട് ഇത് ലോങ് ടൈമിൽ പെർസിസ്റ്റ് ചെയ്യണമെങ്കിൽ കേക്കിൽ പ്രാക്ടീസ് ചെയ്യണം. അതായത് ഈ ഏരിയ നമ്മൾ യൂസ് ചെയ്യുന്നല്ലേ, അപ്പം ഈ ഏരിയ വീണ്ടും, അതായത് ചെയ്തു വെച്ചതൊക്കെ പോവാതിരിക്കണമെങ്കിലും ഈ ആള് പ്രോപ്പർലി ഒരു ഗൈഡൻസോട് കൂടി കേകൽ പ്രാക്ടീസ്
ചെയ്യണം. കേകൽ ആർക്കൊക്കെയാണ് ചെയ്യാൻ പാടില്ലാത്തത്? ആർക്കൊക്കെ ഇപ്പൊ ഇന്ന ഇന്ന പ്രായക്കാർക്ക് ആർക്കൊക്കെ അങ്ങനെ ചെയ്തു?
ഏജ് അങ്ങനെ ഇല്ല കേട്ടോ, ഏജ് ഇതിനകത്ത് മാറ്റർ അല്ല. ഒരു 20 മുതൽ ഒരു 65 വരെയുള്ള ആളുകൾക്കും കേകൽ പ്രാക്ടീസ് ചെയ്യും, ആണോ പെണ്ണോ ട്രാൻസോ. ഇപ്പോഴും ഞാൻ പറയുന്നത് ട്രാൻസിനും കേകൾ ഭയങ്കര നല്ലതാണ്. ഓക്കെ, കാരണം ഇവർക്ക് സർജറി ഒക്കെ നടക്കുന്നുണ്ടല്ലോ. ഇത് ചെയ്യാൻ പാടില്ലാത്ത മെയിൻ ആളുകൾ, ഒന്ന് വജൈനിസ്മസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷനുണ്ട്, ആളുകളുണ്ട്, അവർക്ക് കേകൽ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, അത് പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞാൽ അവരുടെ ഓൾറെഡി വജാന മീൻസ് ആ ഏരിയ ടൈറ്റ് ആയിരിക്കും, ആ മസിൽസ് നല്ല ടൈറ്റ് ആയിരിക്കും, അപ്പം അവർക്ക് ചെയ്യുന്നത് നല്ലതല്ല. ഇവർക്ക് നമ്മൾക്ക് വേറൊരു ടെക്നിക്കുണ്ട്, റിവേഴ്സ് മെക്കാനിസം, അത് ബ്രീത്ത് ടെക്നിക്കാണ്. കാരണം ഇവരുടെ ഒരു മൈൻഡ് കണക്റ്റഡ് ആണ് ഈ വജാനിസ്മസ് എന്ന് പറയുന്നത്, മൈൻഡ് കണക്റ്റഡും ബോഡി കണക്റ്റഡും ഉണ്ട്. ഈ മൈൻഡ് കണക്റ്റഡ് ആയിട്ടുള്ളവർക്ക് റിവേഴ്സ് മെക്കാനിസം ഉപയോഗിച്ചിട്ട് അവരൊന്ന് ഹീൽ ചെയ്തതിന് ശേഷം നമ്മൾ കേകൾ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാറുണ്ട്. ഇതേപോലെ പൈൽസ് ഉള്ള ആളുകൾക്ക് ഇത് ചെയ്യുന്നത് നല്ലതല്ല. പിന്നെ പ്രോസ്റ്റേറ്റ് സർജറി കഴിഞ്ഞ ആളുകൾക്ക് ഇത് ചെയ്യുന്നത് അത്ര നല്ലതല്ല. ഈ മൂന്ന് കാറ്റഗറി ആളുകളും, പിന്നെ സർജറി ഒക്കെ കഴിഞ്ഞ് ഡോക്ടർ പറയുന്ന പീരീഡ് വരെ ആളുകൾ ഇത് ചെയ്യുന്നതും നല്ലതല്ല. ഓക്കെ.